2022 ഏപ്രിൽ 17 ഞായർ വാരാന്ത്യ കൗമുദിയുടെ 4ാം പേജിൽ നിന്ന്. പതിറ്റാണ്ടുകൾക്കിപ്പുറം മലയാളിയുടെ മനസ്സിൽ സംഗീതത്തിൻ്റെ മധുരമഴ പെയ്യിക്കുന്ന മാന്ത്രികൻ, മഞ്ഞണിക്കൊമ്പിൽ താണിരുന്നാടുന്ന ഓലേഞ്ഞാലി കുരുവിയുടെ സ്വരം പോലെയും കണ്ണാടിപ്പുഴയിൽ വിരിയുന്ന കുളിരല പോലെയുമൊക്കെയാണ് ജെറിയുടെ സംഗീതം. പാട്ടിൻ്റെ മഞ്ഞണിക്കൊമ്പിൽ അഭിമുഖം തയ്യാറാക്കിയത് ഡോക്ടർ ഡി ഷൈൻകുമാർ, വായിക്കുന്നത് രമ്യ. കൊച്ചി കച്ചേരിപ്പടി കസബ പോലീസ് സ്റ്റേഷനിലെ മുന്നിലെ ലിങ്ക് ഹെറിറ്റേജ് ഫ്ളാറ്റ് 2ാം നിലയിലെ മുറിക്ക് മുന്നിൽ കറുത്ത ബോർഡിൽ സ്വർണ്ണ ലിപികളാൽ ഒരു പേര് കൊത്തിവച്ചിട്ടുണ്ട്. ജെറി അമൽദേവ്. പതിറ്റാണ്ടുകൾക്കിപ്പുറം മലയാളികളുടെ മനസ്സിൽ പതിറ്റാണ്ടുകൾക്കിപ്പുറവും മലയാളികളുടെ മനസ്സിൽ സംഗീതത്തിന്റെ മധുരമഴ പെയ്യിക്കുന്ന മാന്ത്രികൻ, നിത്യയൗവനമാർന്ന ഈണങ്ങളുടെ ഗന്ധർവൻ, മഞ്ഞൾ കൊമ്പിൽ താണിരുനാടുന്ന ഓലേഞ്ഞാലി കുരുവിയുടെ സ്വരം പോലെയും കണ്ണാടിപ്പുഴയിൽ വിരിയുന്ന കുളിരല പോലെയുമൊക്കെയാണ് ജെറിയുടെ സംഗീതം. 80കൾ തുടങ്ങി 1.5 പതിറ്റാണ്ട് ജെറിയുടെ സംഗീതം യുവതിയുടെ ഹൃദയരാഗങ്ങളിൽ പൂത്തുലയുന്ന പവിഴമല്ലി ആയി. സിനിമയുടെ രാഷ്ട്രീയത്തിൽ നിന്നും ബോധപൂർവം മാറി നിന്നു ജെറി അമൽദേവ്. സിനിമാ ലോകം നൽകിയ നന്ദികേടുകളോട് മൗനം കൊണ്ട് മാത്രം മറുപടി നൽകി. നഗരത്തിന്റെ തിരക്കറിയാതെ ഏകാന്തതയുടെ മതിലറക്കുള്ളിൽ ജെറി ഇരിക്കുന്നു. ഈണങ്ങൾ മാത്രം മനനം ചെയ്ത് പ്രിയ പിയാനോയിൽ വിരലോടിച്ച് സംസാരിച്ചു തുടങ്ങി. ഋഷിതുല്യമായൊരു നിസ്സംഗതയുണ്ട് അങ്ങയുടെ മുഖത്ത്. അളവറ്റ ആഹ്ലാദമോ അമിത വിഷാദമോ കാണാനില്ല. ഇതിനിടയിൽ എപ്പോഴാണ് ഈ മധുര സംഗീതം പിറക്കുന്നത്? ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, തുടക്കവും ഒടുക്കവും അറിയില്ല, പിന്നെന്താണ് നടുക്കുള്ള കാര്യത്തെപ്പറ്റി വേവലാതി പെടുന്നത്. അതുകൊണ്ട് നിസ്സംഗത എൻ്റെ സ്ഥായി ഭാവമാണ്. പിന്നെ എൻ്റെ പ്രായത്തിൻ്റെതായ താടിയും മുടിയും കാണുമ്പോൾ നിങ്ങളുടെ തോന്നൽ ഇരട്ടിച്ചേക്കാം. 1939 PC ജോസഫിൻ്റെയും മേരി അമ്മയുടെയും മകനായി പിറന്നു. പള്ളിപ്പാട്ടുകൾ കേട്ട് വളർന്നു. ഇപ്പോഴും ചിലർ പറയുന്നുണ്ട് അങ്ങയുടെ പാട്ടിൽ പള്ളിപ്പാട്ടിൻ്റെ പ്രേതമുണ്ടെന്ന്. പാശ്ചാത്യ സംഗീതം ഹാർമണിയിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്. അതിൽ ഒരേ സമയം വിവിധ സ്വരങ്ങൾ വരുന്നുണ്ട്. മാർത്തോമക്കാരും CSIക്കാരും അങ്ങനെ പാട്ടിൽ മുഴുവൻ ഹാർമണി ചേർക്കുന്നവരാണ്. അമേരിക്കയിലെ എൻ്റെ പഠനം അത്തരം ഹാർമണിയോട് എനിക്ക് സ്നേഹം തോന്നാൻ കാരണമായി. സലിൽ ചൗധരിയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെതും സലിലിൻ്റെയും രണ്ടു തരം ഈണങ്ങളാണ്. മെലഡിയിൽ ഇത്തരം ഹാർമണി സന്നിവേശിപ്പിക്കുമ്പോൾ ചിലർക്ക് അങ്ങനെയൊക്കെ തോന്നിയേക്കാം. എറണാകുളത്ത് അന്ന് 2 ഗായകരെ ഉണ്ടായിരുന്നുള്ളൂ, ജെറി അമൽദേവും യേശുദാസും. ഇടയ്ക്ക് യേശുദാസുമായി പിണങ്ങി അകലേണ്ടി വന്നു. പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച സംഭവമാണത്. ഒരു മാഗസിന് ഞാൻ നൽകിയ അഭിമുഖത്തിൽ റൊമാൻറ്റിക് പാട്ടുകളിൽ ഒരു എലമെന്റ് ഓഫ് ഫെമിനിസം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് യേശുവിന്റെ പാട്ടിൽ കാണാം എന്നേ ഉദ്ദേശിച്ചുള്ളൂ. യേശുദാസിന്റെ ശബ്ദം പെണ്ണിൻ്റെതാണെന്ന് ഞാൻ പറഞ്ഞതായി ആരോ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ പിന്നീട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു, പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. തെറ്റിദ്ധരിച്ചെങ്കിൽ 1,000,000 ചാൻസ് ക്ഷമിക്കണമെന്നും പറഞ്ഞു. അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല, ഇനി പാടില്ല എന്ന് പറഞ്ഞു പോയി. പിന്നീട് നവോദയയുടെ പടത്തിൽ വീണ്ടും ഒരുമിച്ചു. ഇപ്പോഴും എൻ്റെ ബഹുഭൂരിപക്ഷം പാട്ടുകളും പാടിയിരിക്കുന്നത് യേശുദാസ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ തൻ്റെയിടമുള്ളൊരു പുരുഷ ശബ്ദം ആരുടേതാണ്? റാഫിയുടേതാണെന്ന് അങ്ങ് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. ഏയ്, അങ്ങനൊന്നുമില്ല. റാഫിക്ക് വീരരസ സ്വരമാണ്, ഹൈ പിച്ചാണ്. യേശുദാസിൻ്റെത് ഹൈ പിച്ചും ലോ പിച്ചും ഉണ്ട്, അവിടെയും പോകും ഇവിടെയും പോകും എന്ന് വെച്ച് യേശുദാസ് മാത്രമാണ് മികച്ച ഗായകനെന്ന് അഭിപ്രായമില്ല. അമേരിക്കയിൽ നിരവധി ഗായകരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുമായി യേശുദാസിനെ താരതമ്യം ചെയ്യുവാൻ കഴിയില്ല. എന്നാൽ യേശുദാസ് ഇവിടുത്തെ മികച്ച ഗായകൻ തന്നെയാണ്. ഞാൻ തോറ്റാലും സംഗീതം തോൽക്കാൻ പാടില്ല, ശ്രുതിശുദ്ധമാകണം തുടങ്ങി അങ്ങയുടെ വ്യക്തിപരമായ ചില നിഷ്ഠകൾ സംഗീത ലോകത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്നത് ശരിയാണോ? അടിയും കോലാഹലമാണോ പാട്ടിൽ വേണ്ടത്? ഉച്ചാരണവും ശ്രുതിശുദ്ധതയും ഒക്കെ പാട്ടിൽ വേണ്ടതല്ലേ? നമ്മൾ വർത്തമാനം പറയുമ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവുക കൂടി വേണമല്ലോ. ഒരു ഹ്യൂമൻ ഇമോഷൻ കൂടി വേണ്ടേ പാട്ടിന്? ഹൃദയത്തിൽ നിന്ന് വരേണ്ടതല്ലേ സംഗീതം? അന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, പിന്നെ പനിനീർ പൂക്കൾ, അങ്ങനെ തന്നെ വേണമെന്ന് ദുശ്ശാഠ്യം പിടിക്കാമോ? അങ്ങനെ ഞാൻ പറയുന്നില്ലല്ലോ. ഓരോ പാട്ടിനും സന്ദർഭത്തിനനുസരിച്ച് പ്രാധാന്യമുണ്ട്. ശബ്ദം മാത്രമല്ല ഭാവം കൂടി വേണം, എങ്കിലേ നിലനിൽക്കൂ. ചാടുകയും ചാടിക്കുകയും ചെയ്യുന്ന പാട്ടുകൾ ഞാനും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഉച്ചാരണവും ശ്രുതിശുദ്ധിയും ഒന്നും കളയില്ല. ബിച്ചുവിൻ്റെ ഒരു മൂളലും ചങ്ങമ്പുഴയുടെ ശ്യാമളയും ചേർന്നതാണ് അങ്ങയുടെ 1,000 കണ്ണുമായി എന്ന ഗാനം. ഗാനം പിറന്ന കഥ പറയാമോ? ആലപ്പുഴ ബ്രദേഴ്സ് ഹോട്ടലിലാണ് സംഭവം. എന്നെയും ബിച്ചു തിരുമലയെയും ഫാസിൽ അവിടെ പിടിച്ചിരുത്തി. മുറിയിലാകെ കള്ളിൻ്റെയും സിഗരറ്റിൻ്റെയും മണം മാത്രം. പാട്ടിലൊരു നൊസ്റ്റാൾജ വേണമെന്ന് ഫാസിൽ പറഞ്ഞിട്ട് പോയി. ബിച്ചു തമാശക്ക് ചോദിച്ചു, നൊസ്റ്റാൾജിയ എന്ന രാഗമുണ്ടോ? ഞാൻ ചിരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ മേശപ്പുറത്ത് ഒരു തടിച്ച പുസ്തകം കിടക്കുന്നു. ചങ്ങമ്പുഴയുടെ പുസ്തകമാണെന്ന് മറിച്ചു നോക്കിയപ്പോൾ ബിച്ചുവിന് മനസ്സിലായി. ബിച്ചു അത് വായിച്ചു. ശ്യാമളെ ശ്യാമളെ എന്നൊരു കവിത അതിലുണ്ട്, നമുക്ക് അതിന്റെ പുറകിൽ പോയാലോ എന്ന് ബിച്ചു ചോദിച്ചു. മഞ്ഞണി കൊമ്പിലിന്റെ കഥ എങ്ങനെയാണ്? ജീപ്പ് ഓടിച്ചു പോകുമ്പോൾ പുറകിൽ നിന്നൊരു പെൺകുട്ടി വിളിക്കുന്നത് പോലെ തോന്നണമെന്നാണ് ഫാസിലും ജിജോയും ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ ജിജുവോട് ചോദിച്ചു, എങ്ങനത്തെ വിളിയാണ് വേണ്ടത്? മുക്കുറ്റി പൂവേ എന്ന് മതിയോ അതോ ശംഭോ ശിവ ശംഭോ എന്ന് വേണോ? മുക്കുറ്റി പൂവേ മതിയെന്ന് ജിജോ സമ്മതിച്ചു. സിനിമ ഹിറ്റാകുന്നതോടൊപ്പം അതിലെ എല്ലാ പാട്ടുകളും ഹിറ്റാകുന്നത് ഒരു സംഗീത സംവിധായകന് ലഭിക്കുന്ന ഒരു അപൂർവ ഭാഗ്യമല്ലേ? സിനിമയും പാട്ടുകളും ഒരുമിച്ച് ഹിറ്റാകുന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. കാട്ടുപോത്ത് സിനിമയിൽ ഞാൻ ഈണമിട്ട് ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ പൂവല്ല പൂന്തളിരല്ല ഹിറ്റായ ഗാനമാണ്. പക്ഷേ സിനിമ പുറത്തിറങ്ങിയില്ല, തിരുവനന്തപുരത്ത് റെക്കോർഡ് ചെയ്താൽ മതിയെന്ന് ഭാസ്കരൻ മാഷ് പറഞ്ഞു. ഞാൻ പാട്ടും വാങ്ങിക്കാനായി ഭാസ്കരൻ മാഷിൻ്റെ വീട്ടിൽ പോയി. പണ്ട് ഹിന്ദി പാട്ടുകളുടെ ട്യൂണുകളെ ആധാരമാക്കി മട്ടാഞ്ചേരിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദീപ്തി എന്ന പ്രസിദ്ധീകരണത്തിൽ ഭാസ്കരൻ മാഷ് എഴുതിയിരുന്നത് വായിച്ച് അദ്ദേഹത്തിൻ്റെ ആരാധകനായിരുന്ന ആളാണ് ഞാൻ. പാട്ട് വാങ്ങാൻ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു തോർത്ത് മുണ്ടുടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഒരു പേപ്പർ നിറയെ വെട്ടിത്തിരുത്തലുകളുമായി ഒരു കവിത, അതാണ് പൂവല്ല പൂന്തളിരല്ല എന്ന പാട്ടായത്. 75 ചിത്രങ്ങൾ, 300 പാട്ടുകൾ, അനശ്വരതയുടെ ആകാശങ്ങൾ കീഴടക്കിയ പാട്ടുകളുടെ സൃഷ്ടാവിന് സിനിമാ ലോകം മറക്കാത്ത വേദനകളാണ് തന്നത്. അങ്ങിയെ ഒഴിവാക്കി വിടാൻ പരമാവധി ശ്രമിച്ചു. അതിലൊക്കെ വിഷമമുണ്ടോ? ഇല്ല, ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്, അതിലാണ് വിശ്വാസം. ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ചാൽ ഞാൻ എന്തിനാണ് ചെന്നു കയറുന്നത്? എന്നെ വേണ്ടവർ എന്നെ തേടി വരും. ഒറ്റ സിനിമ കൊണ്ട് എല്ലാവരെയും ബീറ്റ് ചെയ്തവനാണ് അവൻ എന്ന് ദേവരാജൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിൽ പലരും ഉണ്ടെങ്കിലും ശുദ്ധഹൃദയമുള്ള സംഗീത സംവിധായകർ 2 പേർ മാത്രം, അതിലൊന്ന് ശ്യാമും 2 ജെറിയുമാണ് എന്ന് ഗായിക ചിത്ര പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹ വർഷങ്ങളാണ്. നിശബ്ദത ആസ്വദിക്കാനാണ് ഒരു സംഗീത സംവിധായകൻ പഠിക്കേണ്ടത് എന്ന് ദേവരാജൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായും യോജിക്കുന്നുണ്ട്. 24 ബഹളം ആർക്കാണ് ഇഷ്ടം? ആ സൈലൻസ് ഉള്ളതുകൊണ്ടാണ് സംഗീതത്തിന് റിച്ച്നെസ് ഉണ്ടാകുന്നത്. പൂക്കൾ പനിനീർ പൂക്കളിൽ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. 2 അതിൻ്റെ സംഗീതം, അതിനിടയിലാണ് സൈലൻസ്, അതാണ് ആസ്വദിക്കേണ്ടത്. എപ്പോഴും വെളിച്ചം കിടന്നാൽ നമ്മൾ ലൈറ്റ് അണച്ച് പോവില്ലേ? പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞു വന്ന സംവിധായകൻ എബ്രിഡ് ഷൈനെ മടക്കി അയച്ചത് നിങ്ങൾക്ക് വേണ്ട സംഗീതം എൻ്റെ കയ്യിലില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ചിത്രത്തിൻ്റെ പേര് ആക്ഷൻ ഹീറോ ബിജു എന്നൊക്കെ കേട്ട് ഞാൻ പേടിച്ചു പോയി. ആടെന്നും പെരിച്ചാഴിയെന്നും എലിയെന്നും പൂച്ചയെന്നും ഒക്കെയല്ലേ ഇപ്പോൾ സിനിമയ്ക്ക് പേരുകൾ? അപ്പോൾ പാട്ടും അങ്ങനെ വേണമല്ലോ, അത് എൻ്റെ കയ്യിലില്ല എന്നാണ് പറഞ്ഞത്. അങ്ങേക്ക് എന്തുകൊണ്ടാണ് ശിഷ്യന്മാരില്ലാത്തത്? സംഗീതം അങ്ങനെയാണ്, പരിചയസമ്പന്നരായ ആളുകളോടൊപ്പം പുതിയ ആളുകൾ വന്നു ചേരുമ്പോഴാണ് പഠനം ഉണ്ടാകുന്നത്. എൻ്റെ പാട്ടുകൾ ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ വേറെ ആരും വന്നാൽ ശരിയാകില്ല എന്നാണ് എൻ്റെ ധാരണ. എൻ്റെ കൊച്ചിനെ എന്ത് ഉടുപ്പിടണമെന്ന് ഞാൻ തീരുമാനിക്കും. ഗുണസിംഗ് ഒക്കെ എനിക്ക് വേണ്ടി നല്ല ഓർക്കസ്ട്രേഷൻ ചെയ്ത ആളുകളാണ്. മഞ്ചാടിക്കുന്നിലും മിഴിയോരവുമൊക്കെ ചെയ്തത് 40 കലാകാരന്മാരെ ഒരുമിച്ച് ചേർത്താണ്. മിഴിയോരം ഒട്ടിച്ചു ചേർത്ത പാട്ടാണോ? റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശുദാസ് ആദ്യം പാടി. പല്ലവിയും ചരണവുമൊന്നും തുടക്കത്തിൽ നന്നായില്ല, ഉദ്ദേശിച്ച ഗുണനിലവാരത്തിലേക്ക് എത്തിയില്ല. വീണ്ടും 2 പാടി. 3 എത്തിയ റെക്കോർഡ് ചെയ്യുന്ന മെഷീൻ കത്തിപ്പോയി. ഞങ്ങളെല്ലാവരും തലയിൽ കൈവച്ചിരുന്നു. ജിജു പറഞ്ഞു, നല്ല നല്ല ഭാഗങ്ങളെടുത്ത് ചേർത്ത് ഒട്ടിക്കാൻ. ജാനകിയുടെ മിഴിയോരം ഒറ്റയടിക്ക് എടുത്തതാണ്, എന്നാൽ യേശുദാസിൻ്റെ ഇത് ഒട്ടിച്ചു ചേർത്ത പാട്ടാണ്. സിനിമാ ലോകത്ത് കഴിവിനേക്കാൾ കൂടുതൽ കളമറിഞ്ഞ് കളിക്കാനുള്ള വിരുദ്ധും ഭാഗ്യവുമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങ് യോജിക്കുമോ? തീർച്ചയായും, പക്ഷേ കഴിവില്ലെങ്കിൽ ഒന്നും നടക്കില്ല. കഴിവ് വേണം എന്ന് തന്നെയാണ് അഭിപ്രായം. സിംഗ് ഇന്ത്യ വിത്ത് ജെറി അമൽദേവ് എന്ന പ്രസ്ഥാനത്തിൽ സജീവമാണല്ലോ ഇപ്പോൾ. 1000 പങ്കെടുപ്പിച്ചുകൊണ്ട് അമേരിക്കയിൽ ഓർക്കസ്ട്ര ഒക്കെ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സിംഫണി ഓർക്കസ്ട്രയിൽ മനുഷ്യ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം എന്നെ ഭ്രമിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ തുടങ്ങിയതാണ് സിംഗ് ഇന്ത്യ. പിന്നീട് എൻ്റെ കുറച്ച് ആരാധകർ ചേർന്ന് ജെറി അമൽദേവ് ഫൗണ്ടേഷൻ എന്നുകൂടി ആക്കി. എലിസബത്ത് കുര്യനും ജോ ഗബ്രിയലുമാണ് അതിൻ്റെ പ്രയോക്താക്കൾ. പുതിയ സംഗീത സംവിധായകരിൽ ഇഷ്ടപ്പെടുന്നവർ ആരാണ്? എം ജയചന്ദ്രൻ, ദീപക് ദേവ് എന്നിവരെ ഇഷ്ടമാണ്. ദക്ഷിണാമൂർത്തി സ്വാമി, ബാബുരാജ് ഇവരൊക്കെ അരങ്ങുവാണിരുന്ന കാലത്ത് ഒരു പുതുമ കൊണ്ടുവന്ന അങ്ങ് ഒരു ടെക്നോ മ്യൂസീഷ്യനാണോ? അല്ല, അങ്ങനെ നോക്കിയാൽ നല്ല ടെക്നോ മ്യൂസീഷ്യൻ AR റഹ്മാനാണ്. ഞാൻ പേപ്പറിലെഴുതി സ്റ്റുഡിയോയിൽ ചെയ്യുന്ന ആളാണ്.